അറുപത്തൊന്നാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷ നസറേത്തിൽ ആരംഭിച്ചത്. ഇസ്രായേൽ ഭൗമികമായി എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രസ്ഥാനമായി തീരുന്ന കർത്താവിന്റെ വാഴ്ചയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. അറുപത്തൊന്നാം അധ്യായത്തിൽ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തിരുവചനം ശരിയായി വ്യാഖ്യാനിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. അറുപത്തൊന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കാനും. പുതിയ നിയമം അറിയാത്തൊരു വ്യക്തി ഇത് വായിച്ചാൽ ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ അത് അവന്റെ ഒന്നാമത്തെ വരവിനെയോ അതോ രണ്ടാമത്തെ വരവിനെയോ സൂചിപ്പിക്കുന്നത്? ശ്രദ്ധിക്കൂ, പുതിയ നിയമത്തിൽ ദൈവം ഇതിനുള്ള വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. നസറേത്തിലെ ആ സിനഗോഗിൽ കർത്താവായ യേശു പോയപ്പോൾ ഈ ഭാഗം കർത്താവ് വായിച്ചു. അവൻ വളർന്ന നസറേത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4:16-19 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇനിയും യെശയ്യാപ്രവചനം 61 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ടാണ് കർത്താവ് വാചകം പൂർത്തിയാക്കാതെ വായന നിർത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കും. നോക്കണേ, എന്തുകൊണ്ടാണ് കർത്താവ് തുടർന്ന് വായിക്കാഞ്ഞത്? പിന്നീട് ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്? പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മനഃപൂർവമായിട്ടാണ് യേശു ഇങ്ങനെ ചെയ്തത്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് മൂലം യെശയ്യാവിന്റെ പ്രവചനം ആ ഭാഗം വരെ നിവർത്തിയാകുകയായിരുന്നു. ക്രിസ്തുവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെക്കുറിച്ചുള്ള വ്യത്യാസം യെശയ്യാവ് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അത് വ്യത്യസ്തമായി കാണിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെക്കുറിച്ച് എഴുതി. ഈ രണ്ട് സംഭവങ്ങളും അവർ കണ്ടു. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾക്കിടയ്ക്കുള്ള സമയം എത്രമാത്രമാണെന്ന് അവർക്ക് അറിവില്ലായിരുന്നു. പത്രോസ് അപ്പോസ്തലനത് സ്ഥിരീകരിക്കുന്നു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയമേതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. 1 പത്രോസ് 1:10-11 വാക്യങ്ങൾ. പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നതിന്റെ അർത്ഥം. പ്രവാചകന്മാർ ഭാവിയിലേക്ക് നോക്കിയപ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൂരെ നിന്നുകൊണ്ട് പർവ്വതങ്ങളിലേക്ക് നോക്കുന്നത് പോലെയാണ് പ്രവാചകൻ ഭാവി സംഭവിക്കാനുള്ളത് കാണുന്നത്. രണ്ട് കുന്നുകൾ വിദൂരതയിൽ നാം കാണുന്നു എന്ന് ചിന്തിക്കുക. അവർക്ക് തമ്മിൽ എത്രമാത്രം ദൂരമുണ്ടെന്ന് അവിടെ പോയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അവ രണ്ടും അടുത്തടുത്തായിരിക്കുന്നതായി നമുക്ക് തോന്നും ദൂരെ നിന്ന്. പ്രവാചകന്മാർ ദൂരെ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവിനെ കണ്ടു. ഒരുപക്ഷെ യെശയ്യാവ് അല്പം ചിന്താക്കുഴപ്പത്തിലായി കാണും. ഒരേ ശ്വാസത്തിൽ കർത്താവ് ദുഃഖിതരെ ആശ്വസിപ്പിക്കുമെന്നും തകർന്ന ഹൃദയത്തെ സന്തോഷിപ്പിക്കുമെന്നും തടവുകാർക്ക് വിടുതൽ നൽകുമെന്നും പറഞ്ഞിട്ട് അതേസമയം തന്നെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും അതുപോലെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചും പറയുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? രണ്ടും എങ്ങനെയാണ് വാസ്തവമായി തീരുന്നത്? പ്രവാചകൻ ഇന്ന് നമ്മുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കുമായിരുന്നു, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കർത്താവിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വരവാകുന്ന കുന്നുകളുടെ ഇടയ്ക്കുള്ള സ്ഥാനത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 4:20 21 വാക്യങ്ങളെ നിവർത്തിപ്പാൻ വന്നു. അവന്റെ ഒന്നാമത്തെ വരവെങ്കിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 53 നാം കണ്ടതുപോലെ അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി ക്രൂശിൽ മരിക്കുവാനായിട്ടാണ് വന്നത്. ആ കുന്നിന് അപ്പുറമായിട്ടെവിടെയോ മറ്റൊരു കുന്നുണ്ട്, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. അവൻ വീണ്ടും വരുന്നതിനു മുൻപേ സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 14:3 വാക്യത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും എന്ന് രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിൽ രണ്ടാമത് വരുമ്പോൾ അത് പ്രതികാര ദിവസമായിരിക്കും. 63 അവൻ ദൈവക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവനായി നാം കാണുന്നത് അത്രേ. അത് ഒരു നല്ല കാഴ്ചയല്ല. എന്നാൽ ഇവിടെ ഭൂമിയിലുള്ള എല്ലാ ശത്രുതയും ക്രിസ്തു താളടിയാക്കും. ഈ കൊച്ചു ഭൂമി ഇപ്പോഴും അവന്റെ നിയന്ത്രണത്തിലാണെന്ന് മറക്കരുത്. കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിനെ നിയന്ത്രിച്ച് ഭരിക്കുന്നത്. അവനാണ് രാജാവ്. എല്ലാ ശത്രുതയും അവസാനിപ്പിക്കുവാനായി അവൻ ഒരിക്കൽ വരുവാൻ പോകുന്നു. അത് ദൈവത്തിന്റെ പ്രതികാര ദിവസമായിരിക്കും. ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും എന്ന് വായിച്ചല്ലോ. ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് പറയുന്നത് അവൻ ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കും എന്നാണ്. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നവരെ, തങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല ദിവസത്തെ ആഗ്രഹിക്കുന്നവരെ, അവനോട് അനുസരണമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവൻ ആശ്വസിപ്പിക്കും. 3 വാക്യം 61:3 സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയെന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. യെശയ്യാവ് സിയോൻ എന്ന് പറഞ്ഞപ്പോൾ സിയോൻ പ്രദേശത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. യെരുശലേമിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ സിയോൻ യെശയ്യാവിന് നല്ലവണ്ണം അറിയാവുന്ന സ്ഥലമായിരുന്നു. യഹൂദന്മാരെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതും. വെണ്ണീറിന് പകരം എന്ന് നാം വായിക്കുന്നു, വെണ്ണീറിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദതൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാണ്. ഇവിടെ പറയുന്ന രൂപാന്തരങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ. യഹോവയുടെ ക്രോധ ദിവസത്തിനപ്പുറത്ത് കർത്താവിന്റെ വാഴ്ചയുടെ അനുഗ്രഹ സമൃദ്ധിയുണ്ട്. ന്യായവിധിയുടെയും നെടുവീർപ്പിന്റെയും ശേഷം സന്തോഷവും സംഗീതവും ഉണ്ടായിരിക്കും. അവർക്ക് നീതിവൃക്ഷം എന്ന് യഹോവയുടെ നടുതല എന്ന് പേരാകും. ഇനി 4 അവർ പുരാതന ശൂന്യങ്ങളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഇസ്രായേൽ ദേശത്തിന് അതിന്റെ മനോഹാരിത വീണ്ടും കിട്ടുവാനായി ഇനിയും അതിന്മേൽ പണി നടക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും ഇസ്രായേലിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 തങ്ങളുടെ ദേശത്തു നിന്ന് പുറത്തായിരുന്നവർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്നാൽ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അതെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് 1000 വാഴ്ചയുടെ, അതായത് കർത്താവിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ നടക്കുവാനിരിക്കുന്നതേയുള്ളൂ. 5 അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും, പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. സമൃദ്ധിയുടെ ചിത്രമാണ് 5 കാണുവാൻ കഴിയുന്നത്. ഇനി 6 നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികൾ ആയിത്തീരും. ഇസ്രായേൽ ജാതി മുഴുവൻ പുരോഹിതന്മാരായിരിക്കണമെന്നതായിരുന്നു ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഉദ്ദേശം. പുറപ്പാട് ദിവസം 19:6 ഇസ്രായേൽ ജാതിയെക്കുറിച്ച് ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. എന്നാൽ അവളുടെ പാപം കാരണം ഇത് ഒരിക്കലും സാധ്യമായി തീർന്നില്ല. എന്നാൽ കർത്താവിന്റെ വാഴ്ചയിൽ ഇത് സാധ്യമായി തീരും. 7 നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും, നിത്യാനന്ദം അവർക്ക് ഉണ്ടാകും. നിത്യാനന്ദം ഇസ്രായേലിന്റെ ഓഹരിയായിത്തീരും. അത് സന്തോഷത്തിന്റെ പൂർണ്ണതയിലാണ്. അത് എത്ര മനോഹരമായ ദിവസമായിരിക്കും. ഇനിയും 8-ാം വാക്യം, യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തതയോടെ അവർക്ക് പ്രതിഫലം കൊടുത്തു, അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. അന്ന് അവരുടെ ജീവിതങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അലങ്കാരമായിരിക്കും. ഇസ്രായേൽ എല്ലാവിധമായ അനുഷ്ഠാനങ്ങളിൽ കൂടെ കടന്നുപോയി. എന്നാൽ ദൈവം അവരെ ശിക്ഷ വിധിക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെ ഹൃദയം അവയോടുകൂടെ ഇല്ലായിരുന്നു, ദൈവത്തിൽ ഏകാഗ്രമായിരുന്നില്ല. എന്നാൽ ഭാവിയിൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുവാൻ പോകുന്നു. 9-ാം വാക്യം, ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. അവർ അന്ന് ദൈവത്തിന്റെ യഥാർത്ഥ സാക്ഷികളായിരിക്കും. ഇന്ന് ഇസ്രായേലോ സഭയോ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യം നിവർത്തിക്കുന്നില്ല. നാം ദൈവത്തിന്റെ പരിപാടികൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവൻ നമ്മോട് ഇപ്രകാരം മുന്നറിയിച്ചിട്ടുണ്ട്, ദൈവഭക്തി നടിക്കുകയും അതിന്റെ ശക്തിയെ ത്യജിക്കുകയും ചെയ്യുന്ന സമയം വരുമെന്ന്. തുടർന്ന് നാം കാണുന്നത് കർത്താവിന്റെ വാഴ്ചയുടെ മനോഹരത്വം, അതായത് 1000 ആണ്ട് വാഴ്ചയുടെ ആ രസമാകുന്നു. 10-ാം വാക്യം, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ഞാൻ ഘോഷിച്ചുല്ലസിക്കും. അവർ അന്ന് വളരെയധികം സന്തോഷവും ആനന്ദവും ഉള്ളവരായിരിക്കും. ഇന്ന് ദൈവചന പഠനവും ധ്യാനവും നമുക്ക് കൂടുതൽ സന്തോഷവും ആനന്ദവും പകർന്നു തരേണ്ടതത്രേ. ദൈവം അപ്രകാരമാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മണവാളൻ ഇടിവിച്ചിരിക്കുന്നു. മശിഹ ഇവിടെ തുടർന്ന് സംസാരിക്കുന്നു. അവന്റെ വകയായിട്ടുള്ളവർക്ക് അവനോട് ചേർന്ന് സ്തുതിയുടെ സങ്കീർത്തനം പാടുവാൻ കഴിയും. അവർ ദൈവത്തിൽ വളരെയധികം സന്തോഷിക്കും. ഇന്ന് അനേകർക്ക് യഥാർത്ഥത്തിൽ കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയാത്ത ആ അവസ്ഥ എന്താണെന്നറിയാമോ? അവർ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു എന്നതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ പാപമുണ്ട്. അവർ ദൈവ ഇഷ്ടപ്രകാരമല്ല ജീവിതം നയിക്കുന്നത്. അവർ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജീവിതം നയിക്കുന്നത്. 11-ാം വാക്യം, ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുക നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. അവിടെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, യഥാർത്ഥ ആത്മീയ അനുഗ്രഹങ്ങളും അന്നുണ്ടായിരിക്കും. ഇനിയും നമുക്ക് 62-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേലിന് ഭാവിയിൽ വരുവാനിരിക്കുന്ന കൂടുതൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ് ഈ 62-ാം അധ്യായത്തിലെ വിഷയം. വിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ വിശ്വാസികളെ ഈ ലോകത്ത് നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നാം ഒഴിവുള്ളവരാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒഴിഞ്ഞു മാറുവാനുള്ള ഒന്നായി പലരും ഇതിനെ കാണുന്നു. ജനം യഥാർത്ഥമായ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ആകുമ്പോൾ കർത്താവ് വന്ന് അവരെ അതിൽ നിന്ന് വിടുവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് വന്നിരുന്നെങ്കിൽ എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അവരുടെ ഉദ്ദേശം എന്താണ്? ചില പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിയപ്പെടുക എന്നത് മാത്രം. കാര്യങ്ങൾ ഭയങ്കരമായിരിക്കുമ്പോൾ കർത്താവ് ഉടനെ വന്ന് അതിൽ നിന്ന് നമ്മെ വിടുവിച്ചുകൊണ്ട് പോകണം എന്ന് നാം പറയും. എന്നാൽ എല്ലാം നന്നായും സുഗമമായും ഇരിക്കുമ്പോൾ അപ്രകാരം നാം ചിന്തിക്കാറില്ലല്ലോ സുഹൃത്തെ. ഇസ്രായേലിനെ കുറിച്ച് മശിഹായുടെ താല്പര്യമാകുന്നു തുടർന്ന് നാം കാണുന്നത്. 62-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കില്ല, യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ഇന്ന് യെരുശലേമിൽ സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? മശിഹ അവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് യെരുശലേം നഗരത്തെ നീതിയോടെ ഭരിക്കുന്നതിന് താല്പര്യപ്പെടുന്നു. വിശുദ്ധ നഗരമെന്ന് അതിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്നാൽ ഇന്ന് അത് വിശുദ്ധ നഗരമല്ല. എന്നാൽ ഒരിക്കൽ അത് വിശുദ്ധ നഗരമായി തീരും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. മനുഷ്യർക്കോ സംഘടനകൾക്കോ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. യേശുവിന് മാത്രമേ സമാധാനം വരുത്തുവാൻ കഴിയുകയുള്ളൂ. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനു മാത്രമേ അത് നിവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. യെശയ്യാവിന്റെ ഹൃദയവും ഓരോ ദൈവവേദലിന്റെ ആത്മാവും ഈ താല്പര്യത്തോടെയാണ് ഇരിക്കുന്നത്. സൃഷ്ടി മുഴുവനും എല്ലാ വിശ്വാസികളും തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ഞരങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വിശ്വാസി താങ്കൾ ഈ മരുഭൂമി യാത്രയിൽ തളർന്നിരിക്കുകയാണോ? അപ്പന്റെ വീട്ടിലെ കൂട്ടായ്മ താങ്കൾ ആഗ്രഹിക്കുന്നുവോ? ഓരോ വിശ്വാസിയും ചോദിക്കേണ്ട ചോദ്യമാണിത്. ഇനിയും രണ്ടും മൂന്നും വാക്യങ്ങൾ നോക്കിയാട്ട്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരെ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സാഹചര്യം, ഒരു പുതിയ ഭൂമി, ഒരു പുതിയ നീതി, ഇത് ഒരു പുതിയ പേര്. നാം പുതിയ യെരുശലേമിൽ ആയിരിക്കും. ഭാവിയെക്കുറിച്ചുള്ള എത്ര നല്ല ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വീണ്ടെടുപ്പിൽ സഭ മാത്രമല്ല, ഇസ്രായേൽ ജാതിയും ഈ ഭൂമിയും ഉൾപ്പെടുന്നു. ഇപ്പോൾ നാം എല്ലാവരും വിടുതലിന്റെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഞരങ്ങുകയും നെടുവേറിപ്പിടുകയും ചെയ്യുന്നു. ഇസ്രായേലിന് ഒരു പുതിയ പദവി ലഭിക്കുവാനും പോകുന്നുണ്ട്. മൂന്നാം വാക്യം നമുക്ക് വായിക്കാം. നിന്നെ ഇനിയും അസൂബ അഥവാ തെക്ത എന്ന് വിളിക്കുകയില്ല. നിന്റെ ദേശത്തെ ശമാമ അഥവാ ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെപ്സിബ അഥവാ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല അഥവാ വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. ഇസ്രായേൽ ജനം ത്യജിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണം മുതൽ ഇസ്രായേലിന്റെ ചിത്രവും പേരും ഇതാണ്, ശപിക്കപ്പെട്ട അവസ്ഥ, തെക്ത അഥവാ അസൂബ. ഇന്ന് നാം ഈ ദേശത്തേക്ക് നോക്കിയാൽ ഈ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ത്യജിക്കപ്പെട്ട അവസ്ഥ. ഇപ്പോൾ ദേശത്തെക്കുറിച്ചുള്ള വിവരണം അതാണ്. എന്നാൽ വരുവാനിരിക്കുന്ന രാജ്യത്തിൽ ഇസ്രായേൽ ഹെപ്സിബ അഥവാ ഇഷ്ട എന്ന് വിളിക്കപ്പെടും. അത് ഒരു ഇഷ്ട സ്ഥലമായി തീരും. ഇന്ന് ആ ദേശത്തെ ഇഷ്ടപ്പെടാത്തവർ അന്ന് ഇഷ്ടപ്പെടും. അത് മനോഹരമായി തീരും. നിന്റെ ദേശത്തിന് ബയൂല എന്നും പേർ ആകും. ബയൂല എന്നതിന്റെ അർത്ഥം വിവാഹസ്ഥ എന്നാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കുവാൻ രാജാവ് സന്നിഹിതനായിരിക്കും എന്നർത്ഥം. അവന്റെ സാന്നിധ്യം സന്തോഷമുളവാക്കുന്നതാണ്. അഞ്ചാം വാക്യം, യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നതുപോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നതുപോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നതുപോലെ ദൈവം ഇസ്രായേലിൽ സന്തോഷിക്കും. ഇവിടെ ഇസ്രായേലിന്റെ മഹത്വകരമായ ഭാവിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ദൈവമക്കളുടെ ഭാവിയും ഇതുതന്നെയാണ്. കർത്താവിന്റെ ഭരണത്തിനു വേണ്ടി നോക്കി കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. ഞാൻ വായിക്കാം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയുമരുത്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ച് കളകയുമില്ല എന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അത് പാനം ചെയ്യും. കടപ്പിൻ, വാതിലുകളിൽ കൂടി കടപ്പിൻ, ജനത്തിന് വഴിയൊരുക്കുവിൻ, നികത്തുവിൻ, പെരുവഴി നികത്തുവിൻ, കല്ല് പെറുക്കിക്കളവിൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവിൻ. മാൻ നീർത്തോടുകളെ കാംക്ഷിക്കുന്നത് പോലെ ദാഹിക്കുന്ന ആത്മാവ് വെള്ളം കുടിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കും. ശരിയായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും യെരുശലേമിന്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും സമാധാനം ഉണ്ടാകുന്നതായ ആ ദിവസത്തിനു വേണ്ടി താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നതിനും കഴിയും. ഭരിക്കുവാൻ അവകാശപ്പെട്ടവൻ വരുന്നതുവരെ താൻ അതിന് സ്വസ്ഥത കൊടുക്കാതെ തിരിച്ചു മറിച്ചുകൊണ്ടിരിക്കും എന്ന് ദൈവം പറയുന്നു. ആ ഭാവി ദിവസത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ശ്രദ്ധിക്കുക. 11-ാം വാക്യം, ഇതാ നിന്റെ രക്ഷ വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ. എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതിയിൽ ഒരു ഭാഗമാണ് ഇസ്രായേലിന്റെ രക്ഷ. സുവിശേഷം ഓരോ ഇസ്രായേലിനും നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് അവരുടെ രക്ഷകൻ മശിഹായാണ്. ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിന്റെ അർത്ഥം ഈ ജനങ്ങൾക്ക് വേണ്ടി ക്രിസ്തു തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ 2-ാമത് വരുന്നു എന്നാണ്. 12-ാം വാക്യം, അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേരാകും. ഇന്ന് ഇസ്രായേൽ ജനത്തെ ഒരു വിശുദ്ധ ജനമെന്ന് വിളിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് യെരുശലേം ഉപേക്ഷിക്കപ്പെട്ട നഗരമാണ്. എന്നാൽ കാര്യങ്ങൾക്ക് വ്യത്യാസം സംഭവിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു. ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവം ഇസ്രായേൽ ജാതിയിൽ ഒരു വലിയ രൂപാന്തരം വരുത്തും. അതുപോലെ തന്നെ ഈ ഭൂമിയിലും മാറ്റമുണ്ടാകും. ജനങ്ങൾ വിശുദ്ധ ജനം എന്ന് വിളിക്കപ്പെടും. ദേശം വളരെയധികം ഇഷ്ടപ്പെടുന്ന ദേശമായി തീരും. എന്നാൽ ഇന്ന് അത് നേരെ മറിച്ചാണ്. വാസ്തവം അതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എത്ര മനോഹരമായ ഒരു ഭാവിയാണ് ദൈവമക്കളായ നമുക്കുള്ളത്. ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെടും. എത്ര മനോഹരമായ ശ്രേഷ്ഠമായ ഭാവിക്കായി ദൈവം നമ്മെ